പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയരായ ദൈവമക്കളെ, ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെ, നാട്ടുകാരെ, എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യും. ഇന്നത്തെ ദിവസം ലോകത്തിലെ ആളുകൾ വളരെ സന്തോഷത്തോടെ ആചരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം, ഈസ്റ്റർ ദിവസം. അതൊരു വലിയ വാർത്തയാണ്. ഇന്ന് രാത്രി ആ വാർത്തയെക്കുറിച്ച് ദൈവവചനത്തിൽ നല്ല കാര്യം പറയാനാണ് എനിക്ക് പ്രേരണയുള്ളത്. ലോകത്തോട് വർഷങ്ങളായി പറഞ്ഞു വരുന്ന ദൂത് ഇന്നും സജീവമായി പറയുന്ന ദൂത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന വൃത്താന്തം. മത്തായി സുവിശേഷം 28 അധ്യായം അതിന്റെ 6 വാക്യം ഒരാൾ ഒന്ന് വായിച്ചേക്കാം.
താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവി. അവൻ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാർ, അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു.
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ദിവസം യേശുവിന്റെ ശരീരം തൈലം പൂശാൻ ചെന്ന സ്ത്രീകളോട് അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദൂതൻ പറഞ്ഞ വാക്കാണിത്. യേശുവിന്റെ അടക്കം അവർ കണ്ടവരാണ്. ക്രൂശിനരികെ അവരുണ്ടായിരുന്നു. യേശുവിനെ അടക്കിയ സ്ഥലവും കണ്ടിട്ട് അവർക്ക് അടുത്ത ദിവസം ശബത്താകിയാൽ അന്ന് പോയി തൈലം പൂശാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞ് 3 ദിവസം തൈലം പൂശാൻ വേണ്ടി തൈലം ഒക്കെ തയ്യാറായി. രാവിലെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു. ആ കല്ലറ വാസ്തവത്തിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അവർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല അതിന്റെ സംവിധാനം. നമ്മൾ വായിക്കുന്നത് ഒരു വലിയ കല്ലുരുട്ടി അതിന്റെ വാതുക്കൽ വച്ചിരുന്നു. ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി കളയും എന്ന് പറഞ്ഞാണ് അവരങ്ങോട്ട് ചെല്ലുന്നത്. ഇനി അങ്ങനെ ചെന്ന് ആർക്കും കല്ലുരുട്ടാൻ പറ്റുന്ന തരത്തിലല്ല ഇവിടുത്തെ സംവിധാനങ്ങൾ. ആരും ഇത് തുറക്കാതെ വണ്ണം കല്ലറ അടച്ച് സർക്കാർ സീൽ ചെയ്തിരിക്കുകയാണ്. കല്ല് വലുതായാലും ചെറുതായാലും നീക്കാൻ ആർക്കും അധികാരം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. എങ്കിലും അവരുടെ ആവേശം, അവരുടെ സ്നേഹം ഇതൊക്കെ കൊണ്ട് യേശുവിനെ തൈലം പൂശാൻ ചെന്ന സ്ത്രീകൾ ഏതായാലും അവൻ പ്രതീക്ഷിക്കാത്ത സ്ഥിതിയിൽ ചെന്നപ്പോ കല്ലറ തുറന്നു കിടക്കുന്നു. അവർ അകത്ത് ചെന്നപ്പോ അവിടെ നിൽക്കുന്ന ആൾ പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചേക്കാവോ? 28:6
അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു.
അവൻ യേശു, അവൻ യേശുവിനെ തിരക്കിയാണ് ചെല്ലുന്നത്. അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ഈ കല്ലറയിൽ ഇല്ല. അവൻ പറഞ്ഞതുപോലെ
ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവീൻ.
വന്ന് നോക്കിക്കോളൂ, പറഞ്ഞത് ശരിയാണോ ഇല്ലയോ നോക്കിക്കോളൂ. അവൻ കിടന്ന സ്ഥലം ഇതാ, വന്ന് നോക്കൂ, അവനിവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൽ ഇത്രയും വലിയ ഒരു ദൂത് ഒരു സന്ദേശം ഒരിക്കലും കേട്ടിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര വാർത്ത. യേശു കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും കല്ലറയിൽ ഇല്ല എന്നും ഇല്ലാത്തതിന്റെ കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. അതൊരു പരമസത്യമാണ്. അതൊരു കെട്ടുകഥയല്ല, അതൊരു മതത്തിന്റെ നിർമ്മിതിയല്ല, അത് കേവലം ഒരു വിശ്വാസ പ്രമാണമല്ല, അത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഒന്നിത്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ ഈ വലിയ സംഭവത്തെ അദ്ദേഹം ഒന്ന് ചൂണ്ടിക്കാട്ടുന്നു. 1 കൊരിന്ത്യർ 15 അധ്യായം മുഴുവൻ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഒരു ഉയർപ്പുണ്ടാവും എന്നും പറയുന്ന അധ്യായമാണ്. വളരെ വിശദമായി യുക്തിപരമായി തെളിയിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ഒന്നു കൊരിന്ത്യർ പതിനഞ്ചാധ്യായം. അതിന്റെ തുടക്കം 3 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ?
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്ത് പ്രകാരം മരിച്ചു അടക്കപ്പെട്ട തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി.
തൽക്കാലം അത്രേ. പൗലോസ് ഈ സുവിശേഷത്തിന് എതിരായിരുന്നവൻ. യേശുക്രിസ്തു ഉയർത്തു എന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്ത് കയറും. അങ്ങനെ പറയുന്ന ആരെയും പിടിക്കും, അവരെ പിടിച്ചു കെട്ടും, അവരെ ദേഹോപദ്രവം ചെയ്യിക്കും, അവരെ റോഡിൽ കൂടെ വലിക്കും, അവരെ കൊണ്ടുപോയി ജയിലിലടയ്ക്കും. അതിന് അവരുടെ മതകോടതിയുടെ അധികാരം തനിക്കുണ്ടായിരുന്നു. അന്ന് യഹൂദ ജനത്തിന് അവരവരുടെ നാട്ടിൽ താമസമാണ്, പക്ഷേ അവർക്ക് സ്വന്തം ഭരണമില്ല. പണ്ടൊരിക്കൽ അവർക്ക് സ്വന്തം ഭരണമുണ്ടായിരുന്നു. പലസ്തീൻ ദൈവം അവർക്ക് കൊടുത്ത നാടാണ്. അവർ ഭരിച്ചു, അവരുടെ രാജാക്കന്മാർ ഭരിച്ചു. എന്നാൽ അവരുടെ പാപം നിമിത്തം അത് അവരുടെ കൈവശം നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഭരണം അവർക്ക് പിന്നെ തിരിച്ചു കിട്ടിയില്ല. അവർ അന്യ ദേശങ്ങളിലേക്ക് അവരെ അടിമകളായി കൊണ്ടുപോയി. അവർ കുറെ പേർക്ക് തിരിച്ചു വന്ന നാട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ടായെങ്കിലും ഭരണം അവർ കിട്ടിയില്ല. അങ്ങനെ വേറെ ഒരു ജനം, അതായത് അന്ന് അവരെ ഭരിച്ചിരുന്നത് റോമൻ സർക്കാരാണ്. ആ റോമൻ സർക്കാരുടെ ഭരണത്തിന്റെ കീഴിൽ ഈ യഹൂദ ജനത്തിന് കുറെ അധികാരങ്ങളും അവകാശങ്ങളും കൊടുത്തിരുന്നു. അതിൽ ഒരു ഭാഗമാണ് അവരുടെ സ്വന്തമായ ഒരു കോടതി, മതകോടതി. ആ മതകോടതിക്ക് യഹൂദന്മാരെ വിസ്തരിക്കാം, കുറ്റം ചുമത്താം, വിസ്തരിക്കാം, ശിക്ഷിക്കാം. കൊല്ലാനുള്ള അധികാരം മാത്രം ആ കോടതിക്കില്ല. അപ്പൊ അങ്ങനെ ഈ ജനത്തെ വിസ്തരിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഈ കോടതിയിൽ നിന്ന് അന്നത്തെ അവരുടെ ന്യായാധിപൻ, അത് അവരുടെ മഹാപുരോഹിതനാണ്, ആ കോടതിയുടെ അധികാരിയായ ന്യായാധിപനായ മഹാപുരോഹിതൻ നിന്നും അധികാരം വാങ്ങിക്കൊണ്ട് ദേശം സഞ്ചരിച്ച് ഇത് പ്രസംഗിക്കുന്നവരെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. സ്തോത്രം. ഇത് വിശ്വസിക്കാത്തവൻ, ഇത് വെറുത്തവൻ. എന്താ അവൻ വെറുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അവന് മതത്തിന് അത് ചേരുന്നില്ല, അവന് വിശ്വാസത്തിന് അത് ചേരുന്നില്ല. എന്താണ് അവന്റെ മതം, എന്താണ് അവന്റെ വിശ്വാസം? അല്ല, അവന്റെ വിശ്വാസം പഴയ നിയമ ന്യായപ്രമാണമാണ്, നമ്മളുടെ കയ്യിലുള്ള ന്യായപ്രമാണം. അല്ലെങ്കിൽ ക്രോഡീകരിച്ചു പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളാണ് അവന്റെ പക്കലുള്ള വചനം. അപ്പൊ അങ്ങനെയുള്ള ന്യായപ്രമാണം വിശ്വസിക്കുന്നവൻ, അറിയുന്നവൻ, യേശു അല്ലെങ്കിൽ മശിഹ ജഡത്തിൽ വന്ന് മരിക്കും എന്ന് വിശ്വസിക്കാൻ തനിക്ക് പറ്റില്ല. യേശുവിനെ കണ്ടപ്പോഴും യേശുവിന്റെ രീതി കണ്ടപ്പോഴും യഹൂദ ജനത്തിന് മൊത്തം അവനെ ഗ്രഹിക്കാൻ പറ്റിയില്ല, ആർക്കും അവനെ ഗ്രഹിക്കാൻ പറ്റിയില്ല. കാരണം അവര് പ്രതീക്ഷിച്ചിരുന്നത് ഭയങ്കര ഒരു ഭരണാധികാരി പട്ടാളവുമായി വന്ന് റോമക്കാരോട് യുദ്ധം ചെയ്ത് റോമക്കാരെ ജയിച്ച് യഹൂദന്മാരെ അവരുടെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പണ്ടത്തെ പോലെ അവർക്ക് ദാവീദ്, ശലോമോൻ മുതലായ രാജാക്കന്മാർ ഭരിച്ച കാലത്തെ പോലെ ഭരണം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാളെ കാത്തിരുന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായി പട്ടാളമില്ലാതെ അധികാരങ്ങൾ കാണിക്കാതെ വെറും സാധാരണക്കാരനെ പോലെ ഒരുവനെ പോലെ സുവിശേഷവും പ്രസംഗിച്ച് ദൈവരാജ്യവും പ്രസംഗിച്ച് നടന്ന ഒരുത്തനെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവരുടെ വചന വ്യാഖ്യാനവും യേശുവിന്റെ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവരുടെ വ്യാഖ്യാനം വേറെ. അവർ വിചാരിച്ചു അവരുടെ വ്യാഖ്യാനം സത്യ വ്യാഖ്യാനമാണെന്ന്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്. അത് തെറ്റാണെന്ന് അവർക്കൊരു ചിന്തയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സത്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ സത്യം, ഈ വചനം, ഇതൊരു വായനയ്ക്ക് തലേക്കേറുന്നതല്ല. ഇത് 100 പ്രാവശ്യം വായിച്ചാലും തലേക്കേറുന്നതല്ല. ഇതിന്റെ കുറെ ചരിത്ര സത്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാം എന്നല്ലാതെ ഇതിന്റെ ആത്മീയ യാഥാർത്ഥ്യങ്ങളും ഇതിന്റെ രഹസ്യങ്ങളും ഒരു മനുഷ്യന്റെയും ബുദ്ധിക്ക് അകത്ത് കയറില്ല. കുറെ കാലങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് കുറെ സമയമെടുത്ത് കുറെ വെളിപ്പാട് തന്നു, വചനത്തിന്റെ വെളിപ്പാടുകൾ. ഇന്നും അത് പറഞ്ഞാൽ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ചരിത്ര പുരുഷനായ യേശുവിനെ കുറിച്ചാണ് എന്നോട് പറഞ്ഞത്, മനുഷ്യനായ യേശു. മനുഷ്യനായ യേശുവിനെ ഞാന് ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിൽ, ശരിക്കും പറഞ്ഞ പെന്തിക്കോസ്തു കുടുംബത്തിൽ. നല്ലപോലെ വചനം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു കുടുംബം, ഒരു സഭ പശ്ചാത്തലം. ഞാൻ തന്നെ വളരെ ചെറുപ്പത്തിലെ ബൈബിൾ സ്കൂൾ പഠനം തുടങ്ങി, ബൈബിൾ സ്കൂൾ അധ്യാപകനായി. യേശുവിനെ കുറിച്ച്, യേശുവിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ ഗോസ്പെൽസ്, ഞാനതിന്റെ അധ്യാപകനായിരുന്നു ഒത്തിരി കാലം. അത് ഈ വേദശാസ്ത്രം പഠിക്കാൻ വേണ്ടി പല കോഴ്സുകൾ ഞാൻ ചെയ്തപ്പോ പല ആവർത്തി ഞാൻ യേശുവിന്റെ ജീവചരിത്രം അടങ്ങിയ ഈ ഗോസ്പെൽസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കണ്ടിട്ടും ഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യം ദൈവം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ചരിത്ര കാര്യമാണ്, പക്ഷേ യേശുവിനെ സംബന്ധിച്ചുള്ള തനി യാഥാർത്ഥ്യങ്ങൾ ഭയങ്കര രഹസ്യമാണ്, ഭയങ്കര മർമ്മമാണ്. എന്താണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? യേശുവിനെ തന്റെ ശിഷ്യന്മാർ നേരിട്ട് കണ്ടു, അവിടുത്തെ കൂടെ ജീവിച്ചു, രാവും പകലും അവിടുത്തെ കൂടെ താമസിച്ചു. അല്ലാതെ അവിടുന്ന് ഒളിച്ച് താമസിച്ച ഒരുത്തനല്ല, ചില സമയത്ത് മാത്രം പ്രത്യക്ഷതകൾ കൊടുത്ത ഒരു മതഗുരുവല്ല അവിടുന്ന്. അവരുടെ കൂടെ 3.5 വർഷം ഒരുമിച്ച് താമസിച്ചിട്ടും യേശു ഒരിക്കൽ വിളിച്ചു പറയുകയാണ്, പിതാവേ നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെ പേർത്തുന്നു. പത്രോസിനോട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന നിന്റെ ഈ പ്രസ്താവന നിന്റെ സ്വാഭാവിക ജ്ഞാനത്തിൽ നിന്നുണ്ടായതല്ല, നീ എന്റെ കൂടെ നടന്ന് അറിഞ്ഞതിൽ നിന്നുണ്ടായതല്ല, എന്നെ കുറിച്ചുള്ള പരിചയത്തിൽ നിന്നുണ്ടായതല്ല, എന്റെ അത്ഭുതം കണ്ടിട്ടുണ്ടായതല്ല. സ്വർഗസ്ഥനായ എന്റെ ദൈവം നിനക്കിത് വെളിപ്പെടുത്തിയതാണ്. ഹല്ലേലൂയ. നാട്ടുകാരേ, ഇന്ന് രാത്രി വിളിച്ചു പറയുവാൻ പ്രാരംഭത്തിൽ എനിക്ക് നിയോഗമുള്ള കാര്യം, നിങ്ങൾക്ക് പുസ്തകം കയ്യിലുണ്ടായിരിക്കാം, നിങ്ങളിത് വായിക്കുന്നവരാവാം, നിങ്ങളിത് അറിയുന്നവർ എന്ന് ധരിക്കുന്നതാവാം, പക്ഷേ ദൈവീക സത്യങ്ങൾ ആത്മാവിന്റെ വെളിപ്പാടിനാലല്ലാതെ പുസ്തകം വായിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അനേകർക്കും ഇന്നും ഇതിന്റെ സത്യങ്ങൾ അറിയില്ല. ഇതിന്റെ മുഴു കാര്യം അങ്ങനെ തന്നെ, സ്വല്പമല്ല മുഴു കാര്യവും. ഞാൻ പറഞ്ഞില്ല കുറച്ച് ചരിത്ര കാര്യങ്ങൾ ഗ്രഹിക്കാം എന്നല്ലാതെ അതിനകത്തുകൂടി അറിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വാഭാവിക ബുദ്ധിക്ക് തിരിയുകയില്ല. ഒരു വലിയ ബുദ്ധിമാന്റെയും ബുദ്ധിക്ക് തിരിയില്ല. അത് ആത്മാവിന്റെ വെളിപ്പാടും ദൈവികമായി ഇടപെടലുകൾ കൊണ്ട് മാത്രമേ തിരിയുകയുള്ളൂ. ശൗൽ വലിയ വേദപണ്ഡിതൻ, കൊച്ചാളല്ല, അക്കാലത്തെ വേദത്തിൽ വലിയ ബിരുദമെടുത്തവൻ. പക്ഷേ ഇങ്ങനൊരു മശിഹ വന്ന് കഷ്ടപ്പെടുമെന്നോ മരിക്കുമെന്നോ അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. അങ്ങനെ നടന്ന അവൻ തന്റെ മതതീഷ്ണത കൊണ്ട് സത്യസന്ധമായി പരമാർത്ഥമായി ചെയ്ത കാര്യമാണിത്. പക്ഷേ ഇപ്പൊ അവൻ പറയുകയാണ്, വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേക്കാമോ?
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു.
തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു
അടക്കപ്പെട്ടു.
അടക്കപ്പെട്ടു പിന്നെ
തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു.
തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ
ഉയർത്തെഴുന്നേറ്റു
മതി. അപ്പൊ യേശു മരിച്ചത് താൻ പറയുന്നു അത് തിരുവെഴുത്തുകളിൽ പ്രകാരമാണ്. യേശു അടക്കപ്പെട്ടത് തിരുവെഴുത്തുകളിൽ പ്രകാരമാണ്. യേശു ഉയർത്തത് തിരുവെഴുത്തുകളിൽ പ്രകാരമാണ് എന്ന് പറഞ്ഞ എന്താർത്ഥം? യേശു മരിക്കുമെന്ന് നേരത്തെ തിരുവെഴുത്തിൽ എഴുതിയിരുന്നു. യേശുവിനെ അടക്കുമെന്ന് നേരത്തെ തിരുവെഴുത്തിൽ എഴുതിയിരുന്നു. യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു ജഡത്തിൽ സഞ്ചരിച്ചപ്പോ പറഞ്ഞത് മാത്രമല്ല, പണ്ടേ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വച്ചിരുന്നു. അവന്റെ വചനത്തിന്റെ അല്ലെങ്കിൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആകസ്മിക സംഭവമല്ല. യഹൂദന്മാർ പിടിച്ച് അവർക്ക് ഇഷ്ടം പോലെ അവനെ വിസ്തരിച്ച് അവനെ കൊന്നതല്ല. പത്രോസ് ഒരിക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ പ്രസംഗം ഇങ്ങനെയാണ്, സംഭവിക്കണമെന്ന് ദൈവമേ നിന്റെ കയ്യും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു. സത്യം യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുകയാണ്. ഇത് ദൈവത്തിന്റെ നിത്യ ഉദ്ദേശത്തിലും പദ്ധതിയിലും ഉണ്ടായിരുന്നതും തിരുവെഴുത്തുകളിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നതുമാണ്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എത്ര വായിച്ചിട്ടും ഒരു യഹൂദ പണ്ഡിതന്റെയും തലയിലെത്തിയില്ല. അവർക്കത് വെളിപ്പെട്ടു പരമരഹസ്യമായിട്ടിരുന്നു. സ്തോത്രം. ശൗലിന് ദൈവിക ഇടപാടുണ്ടായപ്പോഴാണ് സംഗതികൾക്ക് മാറ്റം വന്നത്. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് യേശുമയം മരിച്ചു തീർത്തിരുന്നിട്ടു എന്നുള്ളത് ഒരു ദൈവവചന നിവൃത്തിയാണ്, പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്താവന വലിയ വിലയുള്ളതാണ്. ക്രിസ്ത്യാനിക്ക് അതിന് വലിയ വില പോകുന്നില്ല, കാരണം യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേസമയം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതൊന്നും വിശ്വസിക്കാത്ത മശിഹ വലിയ ആളായിട്ട് വരും, രാജാവാകും, മരണമേക്കും എന്ന് മാത്രം വിശ്വസിച്ചവന് ഇപ്പൊ ഈ പ്രസ്താവനയുടെ അർത്ഥം, യഹൂദനെ നീ കാത്തിരിക്കുന്ന സത്യ മശിഹ ഇവൻ തന്നെയാണ്, നിനക്ക് മനസ്സിലായില്ലെന്ന് മാത്രം. അവന്റെ രൂപം കൊണ്ട്, അവന്റെ ഭാവം കൊണ്ട്, അവന്റെ വേഷം കൊണ്ട് അത് നിനക്ക് വേണ്ട വിധത്തിൽ തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അവനല്ല മശിഹ എന്ന് നീ തെറ്റിദ്ധരിച്ചതാണ്. നീ ദീർഘകാലമായി നോക്കിയിരുന്ന ദൈവത്തിന്റെ രക്ഷകൻ, വിടുവിപ്പുകാരൻ ഇവൻ തന്നെയാണ്. സകല ലോകവും അറിയേണ്ട വാർത്ത, സകല ജാതിയും അറിയേണ്ട വാർത്ത, സകല ദേശവും കേൾക്കേണ്ട വാർത്ത, ലോകം നോക്കിയിരിക്കുന്ന രക്ഷകനായ ദൈവം യേശു ക്രിസ്തു തന്നെ. മറ്റൊരുത്തരല്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട ഒരു നാമം, ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ഞാൻ പറഞ്ഞല്ലോ അത് അവർക്ക് ഭയങ്കര ദൂരാണ്. ഇനി വേറൊരുത്തരം നോക്കിയിരിക്കണ്ട, വരൂ, വിശ്വസിക്കുവനെ. നിനക്ക് രാജ്യം സ്ഥാപിക്കാൻ അവൻ വന്നിരിക്കുന്നു, ദൈവരാജ്യം സ്ഥാപിക്കാൻ അവൻ വന്നിരിക്കുന്നു. അവർ ഉദ്ദേശിച്ചതുപോലെ റോമാ ഗവൺമെന്റിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു അക്ഷരീക രാജ്യമല്ല, നിങ്ങളുടെ അകത്ത് കയറി, ഹൃദയത്തിനകത്ത് കയറി, ജീവിതത്തിനകത്ത് കയറി സ്വർഗത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ എഴുന്നള്ളി വന്ന മശിഹ. രണ്ടാമത്തെ കാര്യം, ഇത് തിരുവെഴുത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മാത്രമല്ല, വായിച്ചതിന് ബാക്കി വായിക്കുക. തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട തിരുവെഴുത്തുകൾ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു.
കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി.
കേഫാവ് പത്രോസിന്റെ മറുപേരാണല്ലോ, ഒറിജിനൽ പേരാണല്ലോ, ഇട്ട പേരാണ്. കേഫാവിനും
പിന്നെ പന്തിരുവർക്കും,
അതായത് ബാക്കി ശിഷ്യന്മാർക്കും പിന്നെ
പ്രത്യക്ഷനായി.
അടുത്ത
എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ.
അടുത്ത
അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി.
500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച്
പ്രത്യക്ഷനായി.
പ്രത്യക്ഷനായി
അവർ മിക്ക പേരും.
അപ്പോ ഞാൻ പറയുന്നത് ഇതൊരു ചരിത്ര സത്യമാണ്. മതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം കേഫാവിന് പ്രത്യക്ഷനായി. നേരത്തെ പറഞ്ഞിരുന്നു അവനോട് അവിടേക്ക് ചെല്ലുമെന്നും അവനോട് ദൂത് പറയുമെന്നും പിന്നെ പറഞ്ഞിരുന്നു. അല്ലേ പറഞ്ഞു വിട്ടത്? ചെന്ന് ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് കേഫാവിനോടും പറയണം. തള്ളി പറഞ്ഞവനല്ലേ, അതുകൊണ്ട് അവനോടത്ത് പോയി പറഞ്ഞേരെ. അപ്പോ കേഫാവിനും പന്തിരുവർക്കും പ്രത്യക്ഷനായി. അവര് മാത്രമാണെങ്കിൽ പറഞ്ഞേക്കാം അതുപോലെ സ്വപ്നം കണ്ടതാവാം. അല്ല, അവരിങ്ങനെ ആവേശത്തോടെ നോക്കിയിരിക്കുക, യേശു മരിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു വിചാരത്തിൽ നിന്നും വികാരത്തിൽ നിന്നും പറഞ്ഞതാണെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് പറയുന്നു പിന്നെ അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ഇതൊരു കഥയല്ലെന്നേ, ഇതൊരു പരമസത്യം, ലോകത്തിൽ അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു സത്യം. സ്തോത്രം, ഹല്ലേലൂയ. ലോകം, ഞാൻ ക്രിസ്ത്യാനി മാത്രമല്ല ദൂത് അറിയേണ്ടത്, എല്ലാരും അറിയേണ്ട ദൂത്, യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു അടക്കപ്പെട്ടു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സത്യം കഥയല്ല എന്ന് പറയുമ്പോ അതിന് ഭയങ്കര വ്യാപകമായ ഫലങ്ങളുണ്ട്. അഖിലാണ്ടത്തിൽ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് മരിച്ചവർ ഒരുത്തനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈ ഉയർത്തെഴുന്നേറ്റു എന്ന വാക്കിനെ ഞാൻ അല്പം ഒന്ന് നിർവചിച്ചോട്ടെ. വേദപുസ്തകത്തിലെ യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തനിക്ക് ജീവൻ തിരികെ കിട്ടി എന്നർത്ഥത്തിലല്ല. അങ്ങനെ കുറെ പേർക്ക് നേരത്തെ ജീവൻ തിരികെ കിട്ടിയിട്ടുണ്ടോ? പഴയ നിമിത്തം കിട്ടിയിട്ടുണ്ട്. യേശു തന്നെ ജഡത്തിൽ സഞ്ചരിച്ചപ്പോ മരിച്ച ലാസറിന് ജീവൻ തിരിച്ചു കൊടുത്തു. അതിനെ ഉയർത്തെഴുന്നേൽപ്പെന്നൊക്കെയാ പറയുന്നത്. നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ ആ നഷ്ടപ്പെട്ട, അതായത് ശരീരത്തിൽ നിന്ന് പോയ ജീവൻ തിരിച്ചൊന്നുകൂടെ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. കുറെ കാലം കഴിഞ്ഞപ്പോ അവര് മരിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും മരിക്കാതെ വണ്ണം, മരണമില്ലാത്ത നിത്യമായ ഒരു ശരീരത്തോടു കൂടി യേശു എഴുന്നേറ്റു വന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇനി ഒരിക്കലും മരിക്കാതെ വണ്ണം, മരണമില്ലാത്ത നിത്യമായ ഒരു ശരീരത്തോടുകൂടി മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു വന്നു. പണ്ടത്തെ ശരീരത്തിലല്ല, പഴയ ശരീരം, ഭൂമിയിൽ നിന്ന് ഉള്ള ശരീരം. ഇവിടുത്തെ ആഹാരം വേണം, ഭൂമിയുടെ നിയമങ്ങൾക്കെല്ലാം അത് അധീനപ്പെട്ടതാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശരീരം ഭൂമിയുടെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു ശരീരമായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ശേഷം മുറി അടച്ചിരിക്കുമ്പോ ഇതേ മുറി അത് കയറി വരുന്നു, ആരും വാതിൽ തുറന്നു കൊടുക്കണ്ട. അതേ ജഡത്തിൽ യേശു സഞ്ചരിച്ച മാത്രം ചെയ്തിരുന്നില്ല, അന്ന് നമ്മളെപ്പോലെ ശരീരം. അപ്പോ ഒരു വേറൊരു ലോകത്തിന്റെ ശരീരം, ഇൻഫാക്ട് സ്വർഗരാജ്യത്തിലെ ശരീരം, അതോടുകൂടെയാണ് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നത്. അങ്ങനെ മരിച്ചവരുന്ന് ഉയർത്തെഴുന്നേറ്റവൻ ഒറ്റ ഒരുത്തൻ മാത്രം. ലോകത്തിലെ സകലരും, ചെറിയവരും വലിയവരും, എന്തെല്ലാം നേട്ടമുണ്ടാക്കിയവരും, മരിച്ചവർ കല്ലറയിൽ ഒതുങ്ങിയപ്പോൾ കല്ലറയിൽ ഒതുങ്ങാത്ത ഒരുത്തൻ, ഒരുത്തൻ, ഒറ്റ ഒരുത്തൻ. ഞാൻ എടുത്തു പറയുന്നു, ലോകത്തിലെ സകല മഹാന്മാരും കല്ലറയിൽ ഇന്നും ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ താമസിക്കുന്നു. നാട്ടുകാരെ, ആ ദൂത് ശ്രദ്ധിക്കണം, ഒരുത്തൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമായ വാർത്തയാണ്. അതിന്റെ അർത്ഥം തന്റെ മരണത്തോട് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള അധികാരം തനിക്കുണ്ടായി. തന്റെ മരണത്തോട് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ അത് മാറി നിൽക്കുമെങ്കിൽ, തന്റെ മരണത്തോട് പറയാൻ പറ്റുമെങ്കിൽ ആരുടെ മരണത്തോടും അവൻ പറയും. ആമേൻ. അതിന്റെ അർത്ഥം ഭൂമിയിൽ ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ അവരുടെ മുഴുവൻ പേരുടെയും മരണത്തോട് ഒരു ദിവസം പറയും. പല ഘട്ടങ്ങളായിട്ടാണ് പറയും. മരണമേ മാറി നിൽക്കൂ, യേശു പറഞ്ഞാൽ അപ്പോൾ മരണം മാറി നിൽക്കും. നിൽക്കും എന്ന് മാത്രമല്ല തിരിച്ചു വരുത്തും. എല്ലാവരെയും എല്ലാരെയും തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞാൽ കാര്യം ഗൗരവമാണ്. പോയ വഴിക്ക് നമ്മളങ്ങ് പോയിരുന്നെങ്കിൽ സംഗതി കുഴപ്പമില്ലായിരുന്നു. എല്ലാരെയും തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞാൽ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും. തിരിച്ചു വിളിക്കുന്ന ചുമ്മാ അല്ല, ഒരായുസ് തന്നില്ലേ? പലർക്കും പല വർഷങ്ങളാണ് കണക്കെങ്കിലും ഒരായുസ് തന്നില്ലേ ഭൂമിയിൽ ജീവിക്കാൻ? അതുകൊണ്ട് എന്താ ചെയ്തത് എന്ന് തിരിച്ചു വിളിച്ച് കണക്ക് ചോദിക്കാൻ. അപ്പൊ അതെന്തൊരു ഭയങ്കര ദൂതാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ലോകത്തിലെ സകല ജാതികൾക്കും ബാധകമായ ഒരു ദൂത് യേശു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ചരിത്ര സത്യം. ഇത് എഴുതി തള്ളാവുന്ന ഒരു സത്യമല്ല. അങ്ങനെ സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റിയ സത്യമല്ല. ഇവിടെ എഴുതിവിടാം, വല്ലതൊക്കെ പറയാം, വല്ലതൊക്കെ പ്രസംഗിക്കാം, പക്ഷേ ഇത് സത്യം. ലോകത്തിന്റെ ചരിത്രമാണിത്, അല്ലാതെ ഇത് കള്ളക്കറയല്ല. അതെന്നെ ലോക ചരിത്രം പുസ്തകത്തിൽ, വേറെ പുസ്തകത്തിലെ കഥ മാത്രമല്ല, ലോകത്തിലെ ചരിത്രം കെട്ടുകഥയല്ല. ഇന്നപ്പോ ഇന്ന സ്ഥലത്ത് കൃത്യമാണ് പറയുന്നത്, ഇന്നും പോകണ്ടവർ പോകും. ഈ പുസ്തകം പറയുന്നത് പറഞ്ഞ സ്ഥലം, ഈ പുസ്തകം പറയുന്നത് പറഞ്ഞ ഇടം, ഈ പുസ്തകം പറയുന്നത് പോലുള്ള മല, ഈ പുസ്തകം പറയുന്നത് പോലെ ഒഴിഞ്ഞ കല്ലറ ഇന്നും ലോകത്തിൽ തുറന്നു കിടക്കുന്നു. സ്തോത്രം. സംശയമുണ്ടെങ്കിൽ കുറച്ചൊരു പൈസ ഉണ്ടാക്കി പോയി കണ്ടിട്ട് വരാം. ഒരു 10 or 75,000 രൂപ മുടക്കിയാൽ മതി. അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഈ രാജ്യത്തും ലോകത്തിൽ എവിടെയുണ്ട്. നേരെ പോയി കണ്ടിട്ട് വരാം. ഈ പറഞ്ഞ കല്ലറ കഥയല്ലെന്നേ. അവിടെ ചെന്നാൽ ഇന്നും ഈ പറഞ്ഞതുപോലെ അതവിടെ തുറന്നു കിടപ്പുണ്ട്. ആ മലയുടെ തൊട്ടപ്പുറത്ത് ആ പറയുന്നത് പോലൊരു തോട്ടത്തിൽ ഒരു കല്ലറ ഇന്നും തുറന്നു കിടപ്പുണ്ട്. ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യം, സത്യം, സത്യം. ഒരുവൻ ഇവിടെ അടക്കപ്പെട്ടു, അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം അടുത്ത വാക്യം, കേഫാവിനും പന്തിരിവർക്കും പ്രദേശനായി ഏറ്റവും ഒടുവിൽ
അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു.
റൈറ്റ്. 500-ലധികം സഹോദരന്മാർ പ്രത്യക്ഷമായി. എന്നിട്ട് പറയുകയാണ്, അവരിൽ മിക്കവരും ഇന്നു വരെ ജീവനോടിരിക്കുന്നു. ഇന്നു വരെ എന്ന് പറഞ്ഞാൽ ഇന്നു വരെ എന്നല്ല എന്റെ അർത്ഥം. ആ പുസ്തകം എഴുതിയപ്പോഴത്തെ സമയമാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. ആർക്കെങ്കിലും പോയി വിവരം പോയി അന്വേഷിച്ചറിയണമെങ്കിൽ വിവരം തരാം, ആളെ പറഞ്ഞുതരാം. ഇതിന് സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇന്നത്തെ ഒരു ഭാഷയ്ക്ക് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ട്രൂത്ത് എന്ന് പറയാം. പോയി വെരിഫൈ, അതല്ലേ സയൻസിന്റെ കാര്യം? വേറൊരാള് പരിശോധിച്ചാലും അത് അങ്ങനെ തന്നെ എന്ന് ബോധ്യമാകും എന്നല്ലേ എന്റെ അർത്ഥം. പോകൂ, പോയി അന്വേഷിച്ചു നോക്കൂ, ആ ആളുകളോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ കണ്ടോ? കണ്ടു എന്ന് പറയുവാൻ ദൃക്സാക്ഷികളുള്ള തെളിയിക്കാവുന്ന ഒരു സത്യം. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ആൾ വാക്കല്ലത് എഴുതിയപ്പോ പറയുകയാണ്. അപ്പോ വെരിഫൈ ചെയ്യാവുന്ന, ഇത് ഉറപ്പുവരുത്താവുന്ന പരമസത്യം. അടുത്ത കാര്യം കൂടെ വായിക്കാമോ?
ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു,
കുറച്ചു പേര് മരിച്ചുപോയി. ഓക്കേ, ദെൻ
അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തോളന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി.
അത് മുമ്പ് പറഞ്ഞത് ബാക്കി, ദെൻ ബാക്കി
എല്ലാവർക്കും ഒടുവിൽ,
എല്ലാവർക്കും ഒടുവിൽ
അകാല പ്രജ പോലെയുള്ള പ്രത്യക്ഷനായി.
ഒടുവിൽ എനിക്കും പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ഇതേ ഒരു അനുഭവ സത്യം. This is an experiential truth. അനുഭവിക്കാവുന്ന സത്യമാണ്. ഞാൻ വല്ലവരും കണ്ടു കേട്ടു എന്ന കാര്യമല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഞാനും ഇതിനെ വെറുത്തിരുന്ന ഞാനും അപ്രതീക്ഷിതമായ സമയത്ത് കാണാൻ ആഗ്രഹിക്കാത്ത സമയത്ത് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഞാനും അവനെ കണ്ടു, എനിക്കവൻ പ്രത്യക്ഷനായി. അയ്യോ, ഞാൻ രാത്രി ഉറങ്ങിക്കിടന്നപ്പോ ഒരു സ്വപ്നം കണ്ടല്ലെന്ന്. പിന്നെ പട്ടപ്പകൽ നട്ടുച്ച നേരത്ത് എവിടെങ്കിലും ഇരുന്ന് തൂങ്ങിയപ്പോഴല്ല, ഞാൻ ഇവരെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഞാൻ പോകാൻ ഉദ്ദേശിച്ച പട്ടണത്തിലേക്ക് പ്രവേശിച്ച് കവാടത്തിലെത്തിയപ്പോ സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്ന ഒരു ശോഭ എന്റെ ചുറ്റും മിന്നി. എന്റെ മേൽ മാത്രമല്ല, എന്റെ കൂടെയുള്ളവരുടെ മേലും മിന്നി. ഞങ്ങളെല്ലാം നിലത്തു വീണു, എന്റെ കണ്ണു പൊട്ടിപ്പോയി. ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ചു, കർത്താവേ നീ ആരാണ്? എന്നോട് മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. യേശു, സ്തോത്രം. ഇത് വല്ലവരുടെയും കഥയല്ല, അവൻ പറയുന്നു എന്റെ അനുഭവമാണ്. ആമേൻ. അയ്യോ, കേൾക്കുന്ന ക്രിസ്ത്യാനിയെ പുല്ലാട് ദേശനിവാസികളെ, ഇത് പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും കഥയല്ല. അവര് മാത്രം കണ്ട കുറെ കാര്യങ്ങളല്ല. അവര് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ വിലയെന്താണെന്നറിയില്ല. ഇതിന്റെ വിലയെന്താന്ന് അറിയണമെങ്കിൽ ഒരു ദിവസം നിന്റെ കണ്ണുകളും ഒന്ന് കാണത്തക്കവണ്ണം ഒരു പ്രത്യക്ഷതയുണ്ടാവണം. അക്ഷരാർത്ഥത്തിൽ ഈ കണ്ണ് കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ശരീരം തിരിച്ചറിയത്തക്കവണ്ണം, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ ശരീരം, ഭൗമ ശരീരം തിരിച്ചറിയത്തക്കവണ്ണം ഒരു ദിവസം ഒരു ദൈവ സന്ദർശനം വ്യക്തികൾക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് യേശു ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ്. ആമേൻ. എന്തു പറ്റി തനിക്ക്? തനിക്ക് പറ്റിയ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു കണ്ടുപോട്ടി. മൂന്നാം ദിവസം നിശ്ചയിച്ച ദൈവം പറഞ്ഞു വിട്ട സുവിശേഷകൻ വന്ന് സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്നാനപ്പെടുത്തിയപ്പോ കണ്ണു തുറന്നു. സ്തോത്രം. അക്ഷരാർത്ഥത്തിലുള്ള കണ്ണ് തുറന്നു കിട്ടി. പക്ഷേ അവിടെ എഴുന്നേറ്റ് വന്നപ്പോ ഈ ദർശനം ഉണ്ടായ ആളല്ല അദ്ദേഹം. പുറമേ അതേ ആള്, അകമേ ആള് മാറിപ്പോയി, മൊത്തം വേറൊരാള്. അതുവരെ പഠിച്ച വേദശാസ്ത്രത്തിന്റെ പൊരുള് തിരിഞ്ഞത് യേശുവിനെ കണ്ടപ്പോഴാ. സ്തോത്രം. അന്നുവരെ കാണാഞ്ഞ സത്യങ്ങൾ കണ്ടത് യേശുവിന്റെ പുനരുത്ഥാന സത്യം അവന്റെ ശരീരത്തെ സന്ദർശിച്ചപ്പോഴാണ്. അവന്റെ വേദശാസ്ത്രത്തിന്റെ ശരി വ്യാഖ്യാനം വന്നത് യേശു വ്യക്തിപരമായി അവനെ കണ്ടപ്പോഴാണ്. ദൈവത്തിന് മഹത്വം. അവന്റെ ആളത്വം രൂപാന്തരപ്പെട്ടത് യേശുവിനെ നേരിട്ട് കണ്ടപ്പോഴാണ്. അവൻ ധരിച്ച ആളല്ല യേശു, അത് വേറൊരുവൻ. അവൻ ധരിച്ച ചെറിയ ആളല്ല, അത്യുന്നതൻ ദൈവാദി ദൈവം, മഹത്വത്തിന്റെ ദൈവം, അത്യുന്നത ദൈവം. ആമേൻ. ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയുവാണ് ദൂതിന്റെ ഒരു ഭാഗം, ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ച ക്രിസ്ത്യാനി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വ്യക്തിപരമായി ഒന്ന് കണ്ടിരുന്നെങ്കിൽ പള്ളിയിലെ നടപടികളും കാര്യങ്ങളുമെല്ലാം മുറ പോലെ നടന്നു. ആണ്ടുതോറും ആചരിച്ചു വരുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും നടത്തി. പക്ഷേ ഉയർത്തെഴുന്നേറ്റവനെ വ്യക്തിപരമായി കണ്ടിരുന്നെങ്കിൽ ഈ പുസ്തകത്തിലെ സത്യ ഉപദേശം തിരിച്ചറിഞ്ഞേനെ, ഈ വചനത്തിന്റെ പൊരുളുകൾ തിരിച്ചു കിട്ടിയേനെ, ഈ വചനത്തിന്റെ സത്യം ഉച്ചി മുതൽ ഉള്ളക്കാല് വരെ അടിമുടി രൂപാന്തരപ്പെടുത്തിയേനെ, പുതു മനുഷ്യനായി മാറിയേനെ. ഈ സത്യം ജീവിതത്തിൽ ഇറങ്ങേണ്ട സത്യമാണ്. അല്ലാതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ആണ്ടുതോറും ആഘോഷങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. നാലാമത്തെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവിക ദർശനത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഇത് ഭയങ്കര കാര്യസത്യമുള്ള ഒരു സത്യമാണ്. രാത്രി ഒരല്പസമയം കൊണ്ട് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എനിക്ക് നിയോഗമുള്ള കാര്യം എന്താണ്? ഈ പുനരുത്ഥാന സത്യം ചെയ്യുന്നത് യേശുവിന്റെ മരണം അടക്കം ഉയർപ്പ്, ഇതൊന്നിച്ചു പോകുന്ന കാര്യം. ഈ മരണവും അടക്കവും ഉയർപ്പും മനുഷ്യ ജീവിതത്തിന് ചെയ്തു കൊടുക്കുന്ന വലിയ ചില കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാട്ടാനാണ് എനിക്ക് പ്രേരണയുള്ളത്. റോമാലേഖനം 4:24 25 വാക്യം.
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിട്ടുവാനുള്ള ആകയാൽ തന്നെ.
എന്താണോട് പറഞ്ഞത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും
നമ്മുടെ
നീതീകരണത്തിനായി
ഉയർപ്പിച്ചും
ഇരിക്കുന്ന
നമ്മുടെ കർത്താവായ യേശുവിനെ.
മതി മതി മതി. അപ്പൊ എന്തിനാണ് യേശുവിന്റെ മരണം? എന്തിനാണ് യേശുവിന്റെ ഉയർപ്പ്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്ത ദേഹി മരിക്കും. അങ്ങനെ പാപം ചെയ്യുന്നവനെ എല്ലാം കൊല്ലാൻ തുടങ്ങിയ ഭൂമിയിൽ ഒരാളും ബാക്കി ഉണ്ടാവില്ല. കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. അപ്പൊ എല്ലാരെയും കൊല്ലണം. അങ്ങനെ നമ്മളെ എല്ലാരെയും കൊല്ലണ്ടടത്ത് നമ്മുടെ അതിക്രമം തന്റെ മേലെടുത്ത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവിടുത്തെ മേലെടുത്ത് അവിടുത്തെ ക്രൂശന്മേൽ കയറി. ഒരു വലിയ വിലയാണ്. വലിയ വാക്കിൽ അതിനെ പ്രായശ്ചിത്ത മരണം എന്ന് പറയും. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം നമ്മളെ കൊല്ലണ്ടടത്ത് അവിടുത്തെ കൊന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവന്റെ മേൽ ആയി. നാം അതിക്രമം ചെയ്യുകയാൽ ആ അതിക്രമത്തിന് വരേണ്ട ശിക്ഷ അവനെടുത്തു. എടുത്തിട്ട് അടുത്ത് നമ്മുടെ നീതീകരണത്തിനായി
ഉയർപ്പിച്ചിരിക്കുന്നവൻ
എന്ന് പറഞ്ഞാൽ അതിന്റെ പണ്ടത്തെ കാലത്തെ ആ വാക്കിന്റെ പശ്ചാത്തലത്തിൽ അതിനെ ഞാൻ പറയാൻ വിചാരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ദൈവം പാപമോചനത്തിന് യാഗം ഉണ്ടാക്കി കൊടുത്തിരുന്നു, പലതരം യാഗങ്ങൾ. അപ്പൊ പാപം ചെയ്താൽ അതിന് പകരം ഒരു മൃഗത്തെ അറുത്ത് യാഗം കഴിക്കണം. പക്ഷേ ആ യാഗത്തിന്റെ പ്രസക്തി യാഗം കഴിക്കുമ്പോഴേ ഉള്ളൂ. പിന്നെയും പാപം ചെയ്താൽ വീണ്ടും യാഗം. അപ്പൊ യാഗവസ്തു യാഗപീഠത്തിൽ ഇരിക്കുന്നിടത്തോളം പാപത്തിന് പരിഹാരം ഉണ്ടെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ പാപത്തിന് പകരം ഒരു മൃഗത്തെ അറുത്തു, അത് യാഗപീഠത്തിന് മേൽ വെച്ച് ദഹിപ്പിക്കുന്നു. യാഗപീഠത്തിന്റെ മേൽ അത് ഇരിക്കുന്നിടത്തോളം ആ വ്യക്തിക്ക് തറപ്പിച്ച് പറയാം, എന്റെ പാപം ദൈവം ക്ഷമിക്കും. അത് ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെയും പറയാം സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ നമുക്ക് വേണ്ടി യാഗം അർപ്പിക്കണം. എന്ത് സംഭവിച്ചു? ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ യാഗവസ്തു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് എവിടെ പോയി? നേരിട്ട് ദൈവത്തിന്റെ. പണ്ടത്തിലെ ആ ദേവാലയത്തിലുള്ള അക്ഷരിക സ്ഥലത്തല്ല ദൈവം അസലിരിക്കുന്ന സ്വർഗത്തിലേക്ക് അങ്ങേറി ചെന്നു. സ്വർഗത്തിലേക്ക് ചെന്ന് അവിടെ നിൽക്കുന്നവൻ നമുക്ക് പകരം യാഗം അർപ്പിക്കപ്പെട്ടവനാണ്. നമ്മുടെ യാഗമാണ് സ്വർഗത്തിൽ നിൽക്കുന്നത്. നമുക്ക് പകരക്കാരനാണ് സ്വർഗത്തിൽ നിൽക്കുന്നത്. നമുക്ക് പകരക്കാരൻ സ്വർഗത്തിൽ നിൽക്കുന്നിടത്തോളം അവൻ വെറുതെ നിൽക്കല്ല. നമ്മുടെ പാപം നിമിത്തം അവൻ കൊല്ലപ്പെട്ടത് കൊണ്ട് നമ്മുടെ നേരെ പല്ലുകളിച്ച് നിൽക്കുകയല്ല. പിന്നെയോ മനസ്സോടെ ശാപമരക്കുരിശെടുത്ത് നിങ്ങളെയും എന്നെയും വഹിച്ചവൻ പിതാവിന്റെ വലതുഭാഗത്ത് ചെന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി മധ്യസ്ഥമടയ്ക്കാനാണ്. അവനോട് ക്ഷമിക്കണമേ, അവളോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനാണ്. ആകിയാൽ അവിടുത്തെ അടുക്കൽ വന്ന് എന്നോടും കൂടെ ക്ഷമിക്കണമെന്ന് അഖിലാണ്ടത്തിൽ ആര് പറയുമോ? അവരെ മുഴുവൻ അറിയുന്നവൻ അവരെ പ്രതിനിധാനം ചെയ്ത് ഉയരത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. പറഞ്ഞു ശ്രദ്ധിച്ചു കേക്കൂ സ്തോത്രം. അവൻ അവിടെ ഉള്ളിടത്തോളം കാലം ഉറപ്പായിട്ട് പറയാം, ആരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇവൻ മരിച്ചുവോ അവർക്ക് പാപമോചനം ഉണ്ട്. ഒന്നുകൂടെ പറയും, ആരുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചുവോ അവർക്ക് പാപമോചനം ഉണ്ട്. അവൻ ആരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു? എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി. ജാതി വ്യത്യാസമില്ല, കുല വ്യത്യാസമില്ല, ആൺ പെൺ വ്യത്യാസമില്ല, വിദ്യാഭ്യാസ വർഗ വർണ്ണ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? ഇന്ന് രാത്രിയും അറിഞ്ഞുകൊള്ളണം, ഇപ്പോഴും അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായ അവൻ ഉയർത്തെഴുന്നേറ്റ് അവിടെ നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം വിശ്വസിക്കുന്ന ഏവരുടെയും ശിക്ഷ മാറ്റിയിട്ട് നീ പാപി, നിന്നെ കൊല്ലണം എന്ന വിധിക്ക് പകരം യേശു നിനക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നിന്റെ മേൽ കുറ്റം കണക്കിടുന്നില്ല. അതാണ് പ്രഖ്യാപനം. കുറ്റം നിന്റെ മേൽ കണക്കിടുന്നില്ല എന്ന് മാത്രമല്ല, അവൻ നീതിമാൻ, അതുകൊണ്ട് അവന്റെ നീതി നിനക്ക് തരുന്നു. നിന്നെ കുറ്റക്കാരൻ അല്ല പറയുന്നത്, നീ കുറ്റക്കാരൻ അല്ല എന്നൊരു പ്രഖ്യാപനം. അയ്യോ, നമുക്ക് നേരെ വിപരീതമായി നമ്മെ നശിപ്പിക്കാൻ വന്ന വിധിയുടെ സ്ഥാനത്ത് ആ വിധിക്ക് നേരെ വിപരീതമായ ഒരു വിധി. എന്തുകൊണ്ട്? ദൈവത്തിന് അങ്ങനെ മനസ്സ് മാറിയതല്ല,
തന്റെ പുത്രൻ നമുക്ക് പകരം ഇത് ഏറ്റെടുത്തത് കൊണ്ട് ഭൂമിയിൽ ആർക്കും നീതിമാനായി തീരാൻ ഒരു വഴിയുണ്ട്. ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുവാണ് ദൂത്, യേശു ഇന്ന് പിതാവിന്റെ വലതുഭാഗം ജീവിക്കുന്നത് കൊണ്ട് ആർക്കും പാപമോചനമുണ്ട്. വിശ്വസിക്കുന്ന ആർക്കും പാപമോചനം ഉണ്ട്. സ്തോത്രം, അത് ഭയങ്കര നേട്ടമാണ്. ഏത് മനുഷ്യനെയും പാപിയെന്ന് വിധിച്ച് തീപ്പൈകയിൽ തള്ളിയിടാൻ സ്വർഗീയ കോടതി നിത്യമായി തീരുമാനിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണ നിമിത്തം, അതുകൊണ്ട് മാത്രം, അവന്റെ ഉയർപ്പ് കൊണ്ട് മാത്രം വിധിക്ക് വ്യത്യാസം വന്നു. ദൈവ മുൻപാകെ അംഗീകരിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ മരണത്താലും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താലും അല്ലാതെ അഖിലാണ്ടത്തിൽ വേറെ ഒരു വഴി ഇല്ല. ദൈവമുൻപാകെ അംഗീകരിക്കപ്പെടാനുള്ള ഒരേ ഒരു വഴി, ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും യേശുക്രിസ്തുവിന്റെ ഉയർപ്പുമാണ്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ മരണദാനം ഭയങ്കര ഒരു വിളംബരമാണ്. എന്താണെന്നോ ആ വിളംബരം, കൊലോസ്സ്യ ലേഖനം 2:15. എബ്രായ ലേഖനം 2:14. ഭയങ്കര വിളംബരം. കൊലോസ്സ്യ ലേഖനം 2:15.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
എബ്രായ ലേഖനം 2:14.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി.
യേശുവിന്റെ കാര്യം പറയാണ്, നമ്മളെല്ലാം ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്
അവനും
അവരെ പോലെ ജഡരക്തങ്ങളോട്, നമ്മളെ പോലെ ശരീരത്തോടും രക്തത്തോടും കൂടെ
മരണത്തിന്റെ അധികാരിയായ
തന്റെ മരണത്താൽ
നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു.
എന്താ പറഞ്ഞത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാണ്. ക്രൂശിന്റെ സംഭവമാണത്, വേറെ കാര്യം നീ പറയുന്നത്. അപ്പൊ അതെന്താണ്? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അന്ധകാര ലോകത്തിന്റെ അധിപതി, അതിന്റെ വാഴ്ച, അതിന്റെ അധികാരം.
ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന, അത് വലിയ ഗവൺമെന്റൽ അതോറിറ്റീസ് ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ഭരണ സംവിധാനത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ ഗ്രേഡുകളിൽ, വിവിധ ലെവലുകളിൽ അത് അധികാരത്തിൽ നിൽക്കുകയാണ്. ഒരു വ്യക്തിയുടെ മേൽ തൊട്ട് അവന്റെ കുടുംബം, അവന്റെ ദേശം, അവന്റെ പഞ്ചായത്ത്, അവന്റെ ജില്ല, പിന്നെ അങ്ങോട്ട് തുടങ്ങി അവന്റെ സ്റ്റേറ്റ്, അവന്റെ രാജ്യം മുഴുവൻ തലങ്ങളിലും. ഇവിടെ എന്തെല്ലാം ഭരണം? ഭൗതികമായിട്ട് അതുപോലൊരു ഭരണം. ഞാൻ ഒന്നുകൂടെ പറയാം, എവിടെയെല്ലാം ഭരണമണ്ഡലങ്ങളുണ്ടോ, അക്ഷരാർത്ഥത്തിൽ കാണുന്ന ഭരണമണ്ഡലം ഉള്ളതുപോലെ കാണാത്ത ഒരു ഭരണവും അതിന്റെ മണ്ഡലങ്ങളും ഉണ്ട്. അത് പാതാളത്തിന്റെ ഒരു ഭരണമണ്ഡലമാണ്, പിശാചിന്റെ മരണമണ്ഡലമാണ്. സ്തോത്രം. ആ പിശാചിന്റെ അധികാര മണ്ഡലം എന്താ ഇവിടെ പറയുന്നത്? ആയുധവർഗം വെപ്പിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് തത്ത് വെച്ചാൽ അതിന്റെ അർത്ഥം തോറ്റു കീഴടങ്ങിയെന്നാണ്. വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾ വെക്കത്തില്ല, ആണ് തോറ്റ് പിന്മാറത്തില്ല. എത്ര തോറ്റ് തുപ്പിയിട്ടാലും അതിൽ സമ്മതിക്കില്ല. അവിടെ പിടിച്ചു വാങ്ങിച്ചു, വെക്കവിടെ എന്ന് പറഞ്ഞു, വെച്ചു വെച്ചു. എന്തായിരുന്നു എന്ന് പറയാം, അയാളുടെ കയ്യിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മരണം. മരണം അതാണ് അയാളുടെ കയ്യിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ആദ്യത്തെ മനുഷ്യനോട് ദൈവം പറഞ്ഞ ദൂത്, ഉൽപ്പത്തി പുസ്തകം 2:16-17 ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമൊക്കെയും നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം, സോറി, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്. ബാക്കി തിന്നുന്ന നാളിൽ നീ
മരിക്കും.
സ്തോത്രം. അങ്ങനെ ദൈവം പറഞ്ഞു. പാമ്പു എന്ന് പറഞ്ഞു, ചുമ്മാതാ ദൈവം തന്നെ കളിപ്പിച്ച. ദൈവത്തിനറിയാം, നീ അത് തിന്നാ നീ ദൈവത്തെ പോലാവുന്നറിയാം. അതുകൊണ്ട് നീ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം പറ്റിച്ചൊരു പണിയാണ്. അത് കേട്ടപ്പോൾ മനുഷ്യൻ വിചാരിച്ചുള്ളതായിരിക്കും, ദൈവത്തെ പോലെ നമ്മളാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവം പറ്റിച്ച പണിയാണ്. പക്ഷേ അന്ന് വന്നത് എന്താണ്? എന്റെ മേൽ മരണം വന്നു. അവന് മരിക്കാനല്ല ദൈവം ഉണ്ടാക്കിയത്, അഴാനാണ് ദൈവം ഉണ്ടാക്കിയത്. അന്നു മുതൽ ഇന്ന് വരെ മരണം വാഴുന്നു, ആരുടെ മേലും വാഴുന്നു. ഇഷ്ടമുള്ള
സ്വല്പസമയം കൂടെ തരണോ എന്ന് മരണത്തോട് പറഞ്ഞ കേക്കോ?
അയ്യോ, ഭീകര രൂപത്തിലല്ലേ പല പുള്ളികളെ കൊണ്ടുപോകാൻ വരുന്ന ആളുകൾ നിലവിളിച്ചു പോകുമല്ല ചില അലമുറയിടുമല്ലോ. കറുത്ത കയറി ചങ്ങലയും കൊണ്ടും നല്ല മുൾക്കുളത്തും കൊണ്ടൊക്കെ വരുമ്പോ എത്ര പറഞ്ഞാലും കേക്കില്ല. കണ്ടിട്ടുണ്ടോ ഭൂതം ഇളകുന്നത്? അനേക ഭൂതവും ഇളകുമ്പോ പറയുന്ന ഇതാണ്,
ഇവനെ കൊണ്ട് ഞാൻ പോവുള്ളൂ, ഇവളെ കൊണ്ട് ഞാൻ പോവുള്ളൂ. യേശു ഉയർത്തപ്പോ മരണം എന്ന ആയുധം പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി.
വെളിപ്പാട് പുസ്തകം വന്ന ആദ്യം 18-ാം വാക്യം യേശു വിളിച്ചു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഇഷ്ടമുള്ളപ്പോ കല്ലറ തുറക്കും, ഇഷ്ടമുള്ളപ്പോ അടയ്ക്കും. ആരെ പുറത്തു കൊണ്ടുവരണം എന്ന് അവിടുന്ന് തീരുമാനിക്കും.
തീരുമാനിക്കുന്നവൻ പുറത്തു വരും. അതിന്റെ പരമാധികാരം യേശു ഏറ്റെടുത്തിരിക്കുന്നു.
യേശു മരിച്ച ദിവസം എന്തൊരാഘോഷമായിരുന്നു അറിയാമോ? യെരുശലേം
ഭയങ്കര നൃത്തം പാട്ട് തെരുവിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നിരിക്കണം. അനിയന് സമ്മാനം കൊടുത്തു യേശു, അനേകം ആളുകൾ ഭയങ്കര ആഘോഷം. പാതാളത്തിലും ഈ ശാരിനും താല്പര്യം യേശുവിന്റെ മരണം, അതും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവിടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എങ്കിലും അവിടെ നടന്ന സത്യം, യേശു മരിച്ചപ്പോ വേദപുസ്തകം പറയുന്നത് പോലെ പിശാചിന്റെ തലയ്ക്ക് അടിയേക്ക്. യേശു മരിച്ചപ്പോ പ്രവചനത്തിന്റെ വാക്കനുസരിച്ച് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ അവൻ കടിക്കും. കാലക്ക് കടിച്ചു. യേശു മരിച്ചപ്പോ പാതാളം വിചാരിച്ചത് യേശു അവസാനിച്ചു, എങ്കിലും അടി തലയ്ക്ക് പറ്റി. തലയ്ക്ക് അടി പറ്റിയപ്പോ ആളുകൾ ധരിക്കുന്നത്, പിശാച് ധരിച്ചത് ഒന്നും അറിയാൻ പറ്റിയില്ല. തലക്കടി കൊണ്ടാ മരിച്ചു പോകും അല്ലേ സാധാരണ? തലക്കടി കൊണ്ടാ മരിക്കുണ്ടാവും. പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും അറിയില്ല. അങ്ങനെ കാര്യമൊന്നും അറിയാതെ മരവിച്ചിരുന്നു. മൂന്നാം ദിവസം ഒരു ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണരുന്നത്. മൂന്നാം ദിവസം കേട്ട ശബ്ദം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? എന്ന് കേപ്പോ എന്താണ് ഈ ദൂതിന്റെ അർത്ഥം? നിമിത്തം സംഭവിച്ചത് മനുഷ്യനെ നിത്യമായി പാപത്തിനും മരണത്തിനും അടിമകളായി വെച്ചിരുന്നവരെ മരിച്ചവർ യേശു പുറത്തു വന്നപ്പോ സ്വതന്ത്രമാക്കുവാൻ പ്രഖ്യാപനമുണ്ടായി. ഏത് മനുഷ്യനും പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് പുറവരാം എന്ന ദൂതാണ്. മേലാൽ മനുഷ്യ നീ പിശാചിൽ അടിമപ്പെട്ട് ജീവിക്കണ്ട, അവരെ തന്നത്തിൽ ജീവിക്കണ്ട. അവൻ തരുന്ന പാപത്തിന്റെ ഇഞ്ചക്ഷൻ വാങ്ങി നീ അവരുടെ ചതിവിൽ ജീവിക്കണ്ട. നിന്റെ മേൽ വെച്ച ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയും, നാട്ടുകാരാഘോഷിക്കാനുള്ള ഒരാഘോഷത്തിന് വേണ്ടി, ആണ്ടിൽ ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത്. ഇത് എല്ലാ ദിവസത്തെയും സ്ഥിര ആഘോഷത്തിനുണ്ടാക്കിയതാണ്. ആഘോഷം വേണ്ടതല്ല, സ്ഥിര ആഘോഷത്തിനുണ്ടാക്കിയതാണ്. എന്താണെന്നോ ആഘോഷം, ആ കുരിശീകരണം ആവർത്തിക്കാനും ആ ഉയർപ്പിന്റെ ചടങ്ങുകൾ ആവർത്തിക്കാനുമല്ല. പിന്നെയോ പാപമേ പിശാചെ, എന്നെ കെട്ടി വെക്കുവാൻ, എന്നെ ഒതുക്കുവാൻ, എന്നെ കൊണ്ട് പാപം ചെയ്യിക്കാൻ നിനക്ക് അധികാരമില്ല. നിന്റെ പ്രവർത്തികളെ മുഴുവൻ അരിക്കാൻ എനിക്ക് അധികാരം നടത്തുവാനുള്ളതാണ്.
ഏലാൽ ഞാൻ പിശാചിന് അടിമയല്ല.
ഹല്ലേലൂയ.
എന്റെ മേൽ പാപത്തിന് ആധിപത്യമില്ല.
ആമേൻ.
ഭയങ്കര സന്ദേശം. ഹല്ലേലൂയ.
ഹല്ലേലൂയ.
യേശുവിന്റെ പുനരുദ്ധാന വൃത്താന്തം എന്നോട് പറയുന്നു, കൊച്ചു സംഭവമല്ല, അഖിലാന്തം മുഴുവനും സകല ദേശത്തും സകല തെരുവുകളിലും ആഘോഷിക്കേണ്ട ഒരു വാർത്തയാണിത്. നമ്മളെ പറയുന്നു ആണ്ടി നടിക്കല്ല, ദിവസം പ്രതി നടന്നു പോകവിൽ നൃത്തം ചെയ്ത് വിളിച്ചു പറയുന്നത് എന്റെ കാലുകളെ പാപത്തിലേക്ക് നയിക്കുവാൻ അധികാരമില്ല, എന്റെ കൈകളെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ നിനക്ക് അധികാരമില്ല, എന്റെ തലയിൽ പാപത്തിന്റെ ചിന്ത കൊണ്ടിടാൻ നിനക്ക് അധികാരമില്ല. ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ അത് സംഭവിച്ചാൽ നിങ്ങൾ ഈസ്റ്റർ
ആഘോഷിക്കും.
അത് സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈസ്റ്റർ ആഘോഷം ഈസ്റ്റർ ആഘോഷമല്ല. നമ്മുടെ പേരിൽ ആഘോഷിക്കാനുള്ളതാണല്ലേ, നൃത്തത്തോടുകൂടി ആഘോഷിക്കാനുള്ളതാണ്. അയ്യ, പാപത്തിന്റെ കെട്ട് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു
തീപ്പൊയില്
മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അറിയിരിക്കാൻ പറ്റുന്ന
കാര്യമാണ്.
മരണത്തിന് വിധിക്കപ്പെട്ടവൻ, കൊലയ്ക്ക് വിധിക്കപ്പെട്ടവൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കേട്ടാൽ അറിയിരിക്കുമോ? ആര് പറഞ്ഞാലും തുള്ളില്ലേ, നൃത്തം പറഞ്ഞാലും തുള്ളില്ലേ. കാരണം എനിക്ക് സംഭവിച്ച സ്വാതന്ത്ര്യം അത്ര
സ്വാതന്ത്ര്യമാണ്.
മൂന്നാമത്തെ അതിന്റെ ദൂതെന്ന് പറഞ്ഞാൽ പുരുത്താൻ ശക്തി എന്നാലോചിച്ചു. പുനരുദ്ധാന്റെ ശക്തിയെ കുറിച്ചു ആലോചിച്ചു. അതിന് 18 മുതലുള്ള വാക്യങ്ങളിൽ അവരുടെ പേരായി പറയുക. അവിടെ പറയുന്നത് അവന്റെ ബലത്തിന്റെ വല്ലവത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന
അവന്റെ ശക്തിയുടെ അളവത്തിൽ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്
അങ്ങനെ അവൻ ഈ അത്യന്ത ശക്തി
ക്രിസ്തുവിലും
വ്യാപരിച്ചു അവനെ മരിച്ചവരുടെയിൽ നിന്ന്
ഉയർത്തിക്കുകയും
അത്യന്ത ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ നിന്ന് ഇന്ന് വരെ ലോകത്തിൽ മരിച്ചവരെ എഴുതിപ്പിക്കാൻ പറ്റുന്ന ശക്തി ഉണ്ടല്ലോ. എന്തെല്ലാം ശാസ്ത്രങ്ങൾ ഉണ്ടായി, എന്തെല്ലാം ശാസ്ത്രങ്ങൾ പുരോഗമിച്ചു, എല്ലാ ശാസ്ത്രം പുരോഗമിച്ചാലും മരണം സംഭവിച്ചാൽ പിന്നെ പറയും ഇത്രയും പറ്റി. ഇനി ഞങ്ങളുടെ മെഷീനെ കൊണ്ട് വെച്ചിട്ടും ഞങ്ങളുടെ വെന്റിലേറ്റർ ഇനിയും വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ലൈഫ് ഗീവിംഗ് സപ്പോർട്ട് കൊണ്ട് ഇനിയും കാര്യമൊന്നുമില്ല. കൊണ്ടുപോയി മരണത്തിന് മുമ്പാകിരിക്കാൻ ഒറ്റ ശക്തിയും
പുനരുദ്ധാനം എന്ന് പറയുമ്പോ ആ മരണത്തെ കീഴടക്കുന്ന ശക്തിയാണ്.
അന്നത്തെ ദിവസത്തെ സംഭവം നമുക്ക് നോക്കാം. യേശുവിന്റെ പ്രധാന സംഭവം യഹൂദ സമുദായം പറഞ്ഞാൽ മേലാതിജീവിക്കാൻ പാടില്ല, ഇവൻ ഇവിടെ അവസാനിക്കണം, ഇവനെ കൊന്ന് കുടിച്ചിടണം, ഇനി ഇവൻ ഒരു ദിവസം ഭൂമിയിൽ പ്രവർത്തിക്കാൻ പാടില്ല, ഇവരെ നാമം ഉച്ചരിക്കാൻ പാടില്ല, ഒരാൾ ഇവന്റെ പുറകെ പോകാൻ പാടില്ല. അതാണ് യഹൂദ സമുദായം പറഞ്ഞത്. അപ്പൊ അറകബേ എന്നെ തീർന്നു വിചാരിച്ചു. മൂന്നാം ദിവസം നോക്കിയപ്പോ നാട്ടിൽ മുഴുവൻ ഒരു പറച്ചു, അയ്യോ കല്ലറ പോകാം കല്ലറ പോകാം, എല്ലാവരും പറയാം അങ്ങനെ വിളിച്ച കല്ലറ പോകാൻ പോയി. അപ്പോഴാണ് കഥ പറയാൻ അവർ പറഞ്ഞു കൊടുത്തത്. എന്ത് പറയണം, നാട്ടിലെല്ലാം ചെന്ന് പറയണം, ആര് വിളിച്ചാലും പറഞ്ഞേക്കണം, ഞങ്ങൾ പട്ടാളക്കാർ ഉറങ്ങിയപ്പോ, കാവൽ നിന്ന് പട്ടാളക്കാർ ഉറങ്ങിയപ്പോ ശിഷ്യന്മാർ വന്ന് അവരുടെ ശരീരം മോഷിച്ചുകൊണ്ട് പോയി. കേക്കണേ കാര്യത്തിന്റെ യുക്തി എന്ന് കേട്ടോണേ, എന്തിനാ പട്ടാളക്കാര് കാവൽ നിന്നത്? പട്ടാളക്കാര് കാവൽ നിന്നത് ഈ കല്ലറ ആരും തുറക്കാതിരിക്കാനും ഈ ശരീരം ആരും എടുത്തോണ്ട് പോകാതിരിക്കാനും. കാവൽ നിന്നതല്ല കാവൽ നിർത്തിയതാണ്, ഇവരാവശ്യപ്പെട്ട് കാവൽ നിർത്തിയതാണ്. സർക്കാരിന്റെ ആവശ്യമല്ലായിരുന്നു, ഇവരുടെ ആവശ്യമായിരുന്നു. അങ്ങനെ കാവലും നിർത്തിയതാ. അപ്പൊ അവരുറങ്ങിയ അവരെന്ത് ചെയ്യണം? അവരെ പറഞ്ഞേ തോത്ര. അപ്പൊ പറയാണ് പറഞ്ഞേക്കണം, ഞാൻ ഉറങ്ങിപ്പോയി. കുറകി പോയപ്പോ ശിഷ്യന്മാർ വന്ന് മോഷിക്കൊണ്ട് പോയി, നിങ്ങളുടെ നടപടി വന്ന് ഞാൻ കഴിച്ചു. യുക്തിയുണ്ടോ? ഇനി ഈ മോഷ്ടിച്ചുകൊണ്ട് പോയ ശിഷ്യന്മാർ ആ നാട്ടിലുണ്ടല്ലോ, എന്നാ പോലീസ് നോക്കിക്കാത്തേ, അവരെ ലോക്കപ്പിലാക്കണ്ടേ? ഏ അവരാണ്, അവരെ ഓടിച്ചു പോയിട്ടില്ല, അവരവിടെ തന്നെ ആ കളി തരണ്ടേ. എത്ര കള പറഞ്ഞിട്ട് ഈ കാര്യം ഒരിക്കലും
പറഞ്ഞില്ല.
ഒരു 50 ദിവസം കാത്തിരിക്കും. 50-ാമത്തെ ദിവസം ഒരു ശക്തി കൊണ്ടിറങ്ങിയോ? സ്വല്പം കഴിഞ്ഞപ്പോ ആ മഹാപുരോഹിതന്മാര് താഴേക്ക് കൈകൊടുത്തോണ്ട് പറയാണ്, എന്തോ ചെയ്യാം, ഇത് പറയരുതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവരെ എല്ലായിടത്തും വിളിച്ചു
പറയില്ല,
നിഷേധിപ്പാൻ നമുക്ക് പാതയില്ല. എല്ലാവർക്കും അറിയാവുന്നവൻ ആ പള്ളി വരുന്നവർ രാവിലെ അറിയാമെന്നറിയില്ല. അത് പറയാണ് വേറെ നല്ലിടത്തും പോയി ഒരുത്തരമാക്കിയിരുന്നെങ്കിൽ പച്ച കള വന്നു പറയാമായിരുന്നു. നമ്മളെല്ലാ ദിവസവും പൈസ കൊടുത്ത് എല്ലാവരും കണ്ടിട്ടുള്ള ഈ വാദത്തിൽ നമ്മുടെ സൗഖ്യമായിട്ട് കള്ളം പറഞ്ഞാൽ നാട്ടുകാർ നമ്മളെ തല്ലി കൊല്ലും. ചെയ്യാം, നിഷേധിപ്പാൻ നമുക്ക് പകയില്ല. ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് അവർക്കുള്ള
സത്യം.
ഈ ഒതുക്കണമെന്നുള്ള മരത്തിന്റെ സകല പദ്ധതികളും തകർന്ന് കരിപ്പണമായി. ആ മതം ഒതുങ്ങി, അത് ഒതുങ്ങി,
അത് ദേശം വിട്ടുപോയി.
പക്ഷേ ഈ വാർത്ത പരന്നു, ലോകം മുഴുവൻ പരന്നു, അന്ന് പരന്നു, ഇന്നും പരക്കുന്നു, ഈ രാജ്യം ഇന്നും പരക്കുന്നു. പരക്കുന്ന വാർത്ത യേശു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, യേശു ഭാവികളെ രക്ഷിക്കുന്നു, യേശു ജീവിതങ്ങളെ വിടുവിക്കുന്നു. സർക്കാര് ആദ്യം ഇതിനെതിരല്ല, പീലാത്തോ യേശുവിന് നീതി നടത്തി കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ന്യായാധിപൻ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായി സമ്മർദ്ദത്തിന് വഴങ്ങി വഴങ്ങി അദ്ദേഹം നിയമവിപരീതമായി
തീരുമാനമെടുക്കുന്നു.
പറഞ്ഞ് കലറയടച്ച് പറ്റില്ല, അങ്ങനെ നിയമം പൊട്ടിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടിയ കോടതി മാത്രമേ പൊട്ടിക്കാൻ അറിയാറുള്ളൂ. പക്ഷേ ആരും തുറക്കരുതെന്നും പറഞ്ഞ് മുദ്ര വെച്ച കല്ലറ, നിങ്ങൾക്കറിയാമോ യേശുവിന് മരിച്ചവൻ നിയമത്തിന് നിൽക്കാൻ കല്ല പൊടിക്കൽ ആവശ്യമില്ല. പക്ഷേ പുറത്തു വന്നത് കല്ലറ സീലം പൊട്ടിച്ച് ഭയങ്കര കല്ല് ഉരുട്ടി മാറി വാതില് തുറന്നിട്ടിട്ടാണ് പുറത്തു
വന്നത്.
ഒതുക്കാൻ സർക്കാരിന് പറ്റിയോ? സർക്കാർ അവരുടെ നടപടി എടുക്കാൻ പോയോ? ഇല്ലല്ലോ. അപ്പോ ഞങ്ങളുടെ പരിപാടി നടന്നില്ല. യേശുവേ നീ ജയിച്ചു, നിന്റെ ആധിപത്യം
ജയിച്ചു.
അവർ വാവുണ്ട് പറഞ്ഞില്ലെങ്കിൽ ചെയ്ത ക്രിയയുടെ അർത്ഥം അതാണ്, ഞങ്ങളുടെ മെയിൻ ഗവൺമെന്റ് ആധിപത്യം ഞങ്ങളെ ആധിപത്യമില്ലാത്ത കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ കിടന്നെത്തുമ്പോ ഞാൻ രാത്രി പ്രഖ്യാപിച്ചു പറയുന്നു, സ്തോത്രം ഭയങ്കര ആധിപത്യത്തിന്റെ റൂടാണ് യേശുവിന്റെ ബിരുദ, ആധികാരത്തിന്റെ റൂടാണ്. ഇതിന്റെ മുൻപാകെ നിൽക്കാൻ ഒരു മാഗീയ ശക്തിക്ക് കഴിയില്ല, ഇതിന്റെ മുൻപാകെ നിൽക്കുവാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല, ഇതിന്റെ മുൻപാകെ നിൽക്കാൻ പാതാളത്തിന് കഴിയില്ല. പാതാളം നിറച്ചു, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തരക്കായി അന്നവൻ മരവിച്ചു. മൂന്നാം ദിവസം വെല്ലുവിളി കേട്ടപ്പോ ഇന്ന് രാത്രി കേൾക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു അധികാരത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പാകെ നിസ്സരിക്കുകയും യേശുവിന്റെ അധികാരത്തിൽ പുനരുദ്ധാര ശക്തി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ ഇന്ന് പിശാചി വിറയ്ക്കും.
ദൈവകൃപയിൽ നിൽക്കുന്നവൻ ഏത് ദേശത്ത് എഴുന്നേറ്റ് നിന്നാലും പാതാള ശക്തികൾ അവിടെ ബലപ്പെടില്ല. ഇതറിയാൻ മേലാത്തവന്റെ മുമ്പാകെ പാതാളം ആട്ടമാടും, അവർ നൃത്തം ചവിട്ടും. ഇതറിയാവുന്നവന്റെ മുൻപാകെ കീഴടങ്ങിയിട്ട് വിളിച്ചു പറയും, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇത് ദൈവത്തിന്റെ ആജ്ഞയുടെ സ്ഥലമാണ്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്ഥലമാണ്. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആരെങ്കിലും പരിമിതപ്പെട്ടിരിക്കുന്നെങ്കിൽ സമ്മതിച്ചാൽ ഇന്ന് രാത്രി ഈ ശക്തി ലഭ്യമാണ്. പുനരുദ്ധാര ശക്തി ഇന്ന് രാത്രി ലഭ്യമാണ്. അനുവദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു വരും, നിങ്ങളുടെ ആത്മാവിലേക്ക് പാഞ്ഞു വരും. പോരാണ് ഈ അന്തരീക്ഷത്തിന്റെ മേൽ അതിന്റെ ശക്തി വ്യാപരിക്കും. അന്തരീക്ഷത്തിന്റെ മേൽ അതിന്റെ ശക്തി വ്യാപരിച്ചാൽ നിന്നെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന പിശാചിന്റെ ശക്തികളും അതിന്റെ വ്യാപാരങ്ങളും അത് ശരീരത്തിൽ ദണ്ഡിപ്പിക്കാനാണെങ്കിൽ ആ രോഗശക്തികളെ തകർത്തുകൊണ്ട്, മനസ്സിനെ ദണ്ഡിപ്പിക്കാനാണെങ്കിൽ അതിന്റെ ബാധകളെ നീക്കിക്കൊണ്ട്. സ്തോത്രം. ഇവൻ നിനക്കെതിരെ ആളുകളെ എഴുന്നേൽപ്പിക്കാനാണെങ്കിൽ അതിന്റെ പദ്ധതികളെ ശൂന്യമാക്കിക്കൊണ്ട് ജയിക്കുന്ന അത്ഭുതത്തിന്റെ സന്ദേശമാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാത്രിയായിരിക്കുന്നിരുന്നോണ്ട് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ പുനരുദ്ധാന വൃത്താന്തം ജീവിതാനുഭവത്തോടുകൂടെ വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി നിനക്കെതിരെയുള്ള രോഗം ഈ വാർത്ത വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നീങ്ങി പോകും. സ്തോത്രം. നിങ്ങൾക്കെതിരെയുള്ള ശാപം യേശു ക്രിസ്തു ശാപമേറ്റി മരിച്ചു നിമിത്തം ഉയർത്തുന്ന നിമിത്തം ഇന്ന് രാത്രി അതിന്റെ പേര് പിരിതെറിഞ്ഞിട്ട് ആത്മാവിന്റെ സ്വാതന്ത്ര്യം അവിടെ പ്രഖ്യാപിക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ഓതുക്കുമെന്നും നിന്നെ വിട്ടയക്കില്ല എന്ന് പറഞ്ഞ പാതാളത്തിന്റെ ശക്തിയോട് അധികാരമുള്ള യേശു ക്രിസ്തു നാമത്തിൽ ഇന്ന് രാത്രി പറയോ, യേശു ഉയർത്തു, യേശുവിന്റെ അകത്ത് വന്നിരിക്കുന്നു, എന്റെ പാപം നീക്കി എന്നെ ഉയർപ്പിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ തന്നെ അത്ഭുത ശക്തിയുടെ വ്യാപാരം ഉണ്ടാവും. അല്പനേരം പ്രഖ്യാപിക്കുന്നു. സ്തോത്രം.
ഹൃദയങ്ങളെ ഊന്നമാക്കുമോ? ഇന്ന് രാത്രി ഈ ദൂത് കൈക്കൊണ്ടിട്ട് ഞങ്ങൾ കേട്ടിട്ടുള്ള ദൂത് യേശു ഉയർത്തുന്നുള്ളത് രാത്രി ഒന്നുകൂടി ഞാൻ വിളിച്ചു പറയുന്നു, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യേശുവിന്റെ അകത്ത് വന്നിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിയുമ്പോ അത്ഭുത ശക്തിയുടെ ഒരു റിലീസ്, അതിന്റെ ഒരു 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 എഴുന്നണത്ത് രാത്രി ജീവിതത്തിലെല്ലാം വരിക. എല്ലാ ഹൃദയങ്ങളും അല്പസമയം ഹൃദയം ബാഹുവാനും ദൈവം ബാഹുവാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു യേശുവെ അങ്ങനെ പുനരുദ്ധാരണ ശക്തി കാശു ആധിപത്യമാരുടെ നാമം സ്തോത്രം. പിശാചിനെ ജയിച്ച അങ്ങേക്ക് സ്തോത്രം. പാതാളത്തെ ജയിച്ച അങ്ങേക്ക് സ്തോത്രം. മരണത്തെ ജയിച്ച അങ്ങേക്ക് സ്തോത്രം. പാപത്തെ ജയിച്ച അങ്ങേക്ക് സ്തോത്രം. സകല ശക്തികളുടെ ആധിപത്യം എടുത്ത അങ്ങേക്ക് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പുനരുദ്ധാന ശക്തിയുടെ വ്യാപാരത്തിനായി സ്തോത്രം. മരണത്തെ നീക്കുവാൻ കഴിവുള്ള ശക്തിയുടെ വ്യാപാരത്തിനായി സ്തോത്രം. മരണത്തെ നീക്കുമെങ്കിൽ നമ്മുടെ ലോകത്തെ നീക്കുന്ന ശക്തിയുടെ വ്യാപാരത്തിനായി സ്തോത്രം. എന്റെ രാത്രി ആ ശക്തിയുടെ വ്യാപാരം എന്റെ മേലെ വന്നെ. എനിക്ക് ദണ്ഡനങ്ങൾ അയക്കുന്ന പീഠങ്ങൾ അയക്കുന്ന ശക്തികളുടെ ഇന്ന് രാത്രി അതിന്റെ വ്യാപാരം കൊണ്ടു വരണമേ. പാപത്തിന്റെ ചങ്ങലകളും കെട്ടുകളും പൊട്ടിച്ചു കളയുന്ന യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി എന്റെ മേൽ വരണമേ. വിശ്വാസത്തോട് പ്രാർത്ഥിക്കോ. രാത്രി ശക്തിന്റെ മറച്ചിട്ടുണ്ടാവട്ടെ. ആമേൻ. വിശ്വസിക്കുന്ന എന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവിത ജലത്തിൽ അറിയുക ഒഴുകും എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ഇന്ന് രാത്രി നമ്മുടെ മേലുണ്ടാവട്ടെ. ഓ ഹല്ലേലൂയ. അധികാരമുള്ള കർത്താവേ, അവന്റെ ശക്തിയുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നു. അവിടുത്തെ പുനരുദ്ധാന ശക്തിയുടെ അടുക്കിലേക്ക് വരുന്നു. യേശുവേ, പാതാളത്തെ തോൽപ്പിക്കാനുള്ള ശക്തിയുടെ അടുക്കിലേക്ക് വരുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന്റെ ഉദ്യോഗത്തിൽ നീക്കി ആധിപത്യത്തിൽ നീക്കി ജയവും ആധിപത്യം എടുത്തിരിക്കുന്ന അങ്ങയുടെ നാമത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. അവന്റെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ആ ശക്തിയുടെ അടുക്കിലേക്ക് വരുന്നു. രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തി ഉണ്ടാകും. തന്നെ തന്നെ ഏൽപ്പിക്കുന്നവരുടെ മേൽ പാപത്തിന്റെ കെട്ടുകൾ രാത്രി അഴിഞ്ഞു പോകണം. ദേശത്തിന്റെ അധിപതികൾ ദുഷ്ടപിശാചികൾ ജയം പലപ്പോഴും പ്രഖ്യാപിച്ച കുടുംബ നടപേ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരണശക്തിയുടെ വ്യാപാരത്താൽ ഇന്ന് രാത്രി സ്വാതന്ത്ര്യമുള്ള ആഘോഷിക്കും ഇന്ന് രാത്രി വരെ ആഘോഷിക്കും
ഇതൊക്കെ